ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
നല്ല ശീലങ്ങൾ അഥവാ ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. അതറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞുകൊടുക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ നല്ല ശീലങ്ങൾ പകർന്നുകൊടുത്താലേ അവർ നല്ല കുട്ടികളായി വളരൂ. നല്ല കുട്ടികളായി വളർന്നാലേ അവർക്കും അവരുമായി ബന്ധപ്പെടുന്നവർക്കും സന്തോഷമുണ്ടാകൂ. അതുകൊണ്ട് കുട്ടികളുമായി ബന്ധപ്പെടുന്ന നല്ല പാഠങ്ങൾ നമ്മൾ അവരെ കേൾപ്പിക്കുന്നു.
നിങ്ങളെ ആരെങ്കിലും നല്ല കുട്ടികളാണെന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ പെരുമാറ്റം നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ നിങ്ങൾക്ക് എന്താണ് തോന്നുക? വളരെ സന്തോഷമാകും അല്ലേ? നിങ്ങൾ ചീത്ത കുട്ടികളാണെന്നും ശല്യക്കാരാണെന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് സങ്കടം തോന്നാത്ത രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാൻ. വീട്ടിലാണ് നിങ്ങൾ നല്ല പെരുമാറ്റം പഠിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ അച്ഛനമ്മമാരും മറ്റു മുതിർന്നവരും നല്ല പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അതേപോലെ സ്കൂളിൽ ടീച്ചർമാരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന നല്ല പെരുമാറ്റം നിങ്ങൾക്കും സന്തോഷമേ തരൂ.
കാലത്തെ എഴുന്നേൽക്കണം, പല്ലുതേക്കണം, വായും മുഖവും കഴുകണം. അങ്ങനെ ജീവിതത്തിൽ പാലിക്കേണ്ട നല്ല ശീലങ്ങളെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്.
This is the way we wash our face, wash our face, wash our face. This is the way we wash our face early in the morning. Wash, 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 wash. Wash, wash, wash. This is the way we comb our hair, comb our hair, comb our hair. This is the way we comb our hair early in the morning.
ഇങ്ങനെ താളത്തിൽ പറഞ്ഞും ഈണത്തിൽ ചൊല്ലിയും കുട്ടികളെ നല്ല ശീലം പഠിപ്പിക്കുന്നതിനൊപ്പം നല്ല ശീലമെന്താണ് എന്ന് ജീവിച്ച് കാണിക്കുക കൂടി വേണം. അത് മറന്നുപോകരുത്. കാരണം നമ്മളെ കണ്ടാണ് അവർ നല്ല ശീലങ്ങൾ പഠിക്കുന്നത്. പല്ല് തേക്കണം എന്ന് ഈണത്തിൽ കേട്ടതുകൊണ്ട് കാര്യമില്ല അച്ഛനും അമ്മയും അത് ശീലിക്കുന്നില്ലെങ്കിൽ. പുതിയ കാലത്ത് നല്ല ശീലങ്ങളുടെ പ്രയോറിറ്റിയിൽ ചില വ്യത്യാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നല്ല ശീലങ്ങളുടെ കൂട്ടത്തിലുള്ള വാഷ് യുവർ ഹാൻഡ്സ് അഥവാ കൈ കഴുകലിന് കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും ദൈർഘ്യം വേണം എന്ന് നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ളത് വീടിന് പുറത്തിറങ്ങുമ്പോൾ മുഖാവരണം അല്ലെങ്കിൽ മാസ്ക് ധരിക്കണം എന്നതാണ്. ഈ നല്ല ശീലങ്ങൾ നമ്മുടെയും നമ്മുടെ സമൂഹത്തിന്റെയും ആരോഗ്യരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ട് നമ്മൾ പാലിച്ചേ മതിയാകൂ. നമ്മൾ പാലിക്കുകയും ചെയ്യുന്നു. ലോകമാകെ ഇന്ന് മാസ്ക് ധരിച്ചിരിക്കുന്ന കാലമാണ്. ഫേസ് മാസ്ക് ധരിക്കാൻ നമ്മൾ പഠിച്ചു, ശീലിച്ചു. നീല അല്ലെങ്കിൽ പച്ച നിറമുള്ള ഭാഗം പുറമേയും വെള്ള നിറമുള്ള ഭാഗം ഉൾവശത്തായും വരും രീതിയിലാണ് മാസ്ക് ധരിക്കേണ്ടത്. അങ്ങനെ തന്നെ നമ്മൾ ധരിക്കുന്നു. ഇതിനിടയിൽ നാം കാണാത്തൊരു പാളിയുണ്ട്. തൊട്ടുനോക്കിയാൽ മെഴുകിൽ തൊട്ടപോലിരിക്കും നീല അല്ലെങ്കിൽ പച്ച ഭാഗം. പുറമേ നിന്നുള്ള ബാഷ്പത്തെയും വലിയ ഡ്രോപ്ലെറ്റുകളെയും ഒരു പരിധിവരെ ഈ പാളി തടയും. മറ്റുള്ളവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തെറിക്കുന്ന സ്രവങ്ങളും മറ്റും അകത്തേക്ക് കടക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. പുറത്തുനിന്നും വരുന്ന വലിയ കണികകളെ ഒരു പരിധിവരെ തടയും. എങ്കിലും സൂക്ഷ്മ രോഗാണുക്കൾ ഉള്ളിലെത്തുന്നത് അത്രയ്ക്ക് തടയുന്നില്ല. ഉൾഭാഗത്തുള്ള വെള്ള നിറമുള്ള പാളി മൃദുലമാണ്. നമ്മൾ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ തെറിക്കുന്ന സൂക്ഷ്മ തുള്ളികൾ ആ ലെയറിൽ പറ്റിപ്പിടിച്ച് പുറത്തു പോകാതിരുന്നുകൊള്ളും. അതുകൊണ്ടാണ് മുഖാവരണം ധരിക്കാൻ പറയുന്നത്. സാമൂഹിക അകലം പാലിക്കുകയും മുഖാവരണവും കയ്യുറകളും ധരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഒരു പരിധിവരെ വൈറസ് നമ്മിലേക്ക് പടരുന്നത് തടയാനാകും. എന്നാൽ ഇനിയാണ് നല്ല ശീലത്തിന്റെ ഏറ്റവും പ്രധാന പാഠം പഠിക്കേണ്ടത്. ഉപയോഗിച്ച ഈ മാസ്കുകൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. നിർഭാഗ്യവശാൽ ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. അടുത്തിടെ പലയിടങ്ങളിൽ നിന്നും കണ്ട ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലായത് പലയിടങ്ങളിലും ഇത് വലിച്ചെറിഞ്ഞ രീതിയിൽ കാണപ്പെടുന്നു എന്നതാണ്. ഉപയോഗിച്ച മാസ്ക് ലിഫ്റ്റിലും പൊതുയിടങ്ങളിലും വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണുന്നു. ഇത്തരത്തിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മുഖാവരണങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന റെസ്പിറേറ്ററി സ്രവങ്ങൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അത് ശരിയാവണ്ണം ഡിസ്പോസ് ചെയ്തേ മതിയാകൂ. മാസ്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യം മാസ്ക് അഴിക്കുന്നതിന് മുമ്പ് കൈകൾ നന്നായി വൃത്തിയായി കഴുകണം. തുടർന്ന് ചെവിയുടെ ഭാഗത്ത് നിന്ന് വേണം മാസ്ക് ഊരിയെടുക്കാൻ. ഇനി മാസ്കിനെ രണ്ടായി മടക്കണം. ധരിച്ചിരുന്ന ആളിൽ നിന്നുള്ള കണികകൾ ബാക്ടീരിയകളെല്ലാം ഉള്ളിലാകത്തക്കവണ്ണം രണ്ടായി മടക്കുക. വീണ്ടും അതിനെ മടക്കണം. അടുത്തതായി ചുരുട്ടി മടക്കുന്ന രീതിയിലാക്കിയ ശേഷം ഇയർ ലൂപ്പ് കൊണ്ട് ചുറ്റിക്കെട്ടണം. എന്നിട്ട് അടുത്തുള്ള കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിക്കണം. അന്യന്റെ പറമ്പോ പൊതുനിരത്തോ അല്ല കുപ്പത്തൊട്ടി. അലക്ഷ്യമായി വലിച്ചെറിയരുത്. കാറിന്റെ ഡോർ ഹാൻഡിലിനടുത്തുള്ള സ്പേസിലോ മേശയ്ക്കുള്ളിലെ ഡ്രോയറിലോ ഉപയോഗിച്ച മാസ്ക് അലക്ഷ്യമായി ഇടരുത്. ലോകമൊട്ടാകെ മാസ്ക് ധരിച്ച് സ്വയം സംരക്ഷണം നേടുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ലോകമൊട്ടാകെ ഈ മാസ്ക് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഭൂമിക്ക് പൊള്ളുന്ന കാര്യം കൂടി അറിയണം. പ്രതിദിനം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന്റെ എത്രയോ മടങ്ങാണ് ഇപ്പോൾ മെഡിക്കൽ വേസ്റ്റായി കുമിഞ്ഞുകൂടുന്നത്. അതിനൊപ്പമാണ് മാസ്കിന്റെ ഡിസ്പോസൽ വിഷയവും. സാധാരണ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പച്ച അല്ലെങ്കിൽ നീല കളറുള്ള മാസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിപ്രൊപ്പലീൻ പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു വകഭേദമാണ്. അതെളുപ്പം മണ്ണിൽ അലിഞ്ഞു ചേരില്ല. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച ശേഷം മാസ്ക് പുറത്തേക്ക് വലിച്ചെറിയരുത്. അതുമാത്രമല്ല, മറ്റൊരാൾ ആ മാസ്കിൽ സ്പർശിച്ചാൽ അയാളിലേക്ക് രോഗാണുക്കൾ പടരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉപയോഗിച്ച മാസ്കുകൾ വലിച്ചെറിയുന്നത് മൂലം എയറോസോലിസേഷൻ ഉണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത്, ശക്തമായ കാറ്റുമൂലം മറ്റൊരാളിന്റെ തുപ്പലോ കഫമോ അന്തരീക്ഷത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് സൂക്ഷ്മ കണികകളുടെ സഞ്ചാരം അഥവാ എയറോസോലിസേഷൻ. തുറസായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട മാസ്കുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുപ്പലിലെയും കഫത്തിലെയും സൂക്ഷ്മ കണികകളും ഇപ്രകാരം ശക്തമായ കാറ്റിലൂടെ അന്തരീക്ഷത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവനവനെ സംരക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവരെയും രോഗത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, ഒപ്പം പ്രകൃതിയെയും. കാരണം ഇതെല്ലാം കഴിഞ്ഞും നമുക്ക് ഈ ഭൂമിയിൽ തന്നെയല്ലേ ജീവിക്കാനുള്ളത്. മൂല്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ഇതുവരെ ജീവിച്ചിരുന്നത്. മക്കൾ സത്യസന്ധതയിലും നീതിബോധത്തിലും ധാർമ്മിക മൂല്യങ്ങളിലും വളരണം എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല. പ്രകൃതിയും അതുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
നിങ്ങൾ ചീത്ത കുട്ടികളാണെന്നും ശല്യക്കാരാണെന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് സങ്കടം തോന്നാത്ത രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാൻ. Help me to succeed.